ധ്വനികാവ്യം. ധ്വന്യാലോകം ഒന്നാം ഉത്യാതതയിൽ 13-ാം കാരികയിൽ ധ്വനികാവ്യത്തെ ആനന്ദൻ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു. യഥാർത്ഥ ശബ്ദോവ തമർത്ഥ മുപസർജിത സ്വർധനൗ വ്യക്ത കാവ്യവിശേഷ സനൗധരീതി സൂരഭി കഥിത. ധ്വനികാ കാവ്യത്തിൽ ശബ്ദാർത്ഥങ്ങളുടെ സ്വാർത്ഥകങ്ങൾ അപ്രധാനങ്ങളും ലോകോത്തരമായ പ്രതീയമാനം പ്രധാനമായിരിക്കുമെന്നാണ് ആനന്ദൻ്റെ വിധി. പ്രതീയമാനത്തെ വ്യാപ്തകമാക്കുകയാണ് ധ്വനികാവ്യത്തിൻ്റെ ശബ്ദാർത്ഥങ്ങളുടെ ധർമ്മമെന്ന് വൃത്തിയിൽ അദ്ദേഹം വെളിവാക്കുന്നുണ്ട്. കാവ്യത്തിൻ്റെ ആത്മാവ് ധ്വനിതാർത്ഥമാണ്. ഇത് പറയുമ്പോഴാണ് ആ അർത്ഥവും കവിതയും തമ്മിലുള്ള ബന്ധത്തിന് അടിവര ഇട്ടുകൊണ്ട് ആനന്ദൻ വാഗ്മിയെ ഉദാഹരിക്കുന്നത്. വാൽമീകിയുടെ ക്രൗഞ്ച ദ്വവിയോഗ ഗോതകമായ ശോകമാണ് മാനിഷാദ എന്ന് തുടങ്ങുന്ന ശ്ലോകമായി പരിണമിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. കാവ്യസ്യാത്മ സ ഏവാർത്ഥസ്തത ചാതികവി പുരാ ക്രൗജോദ്വയേ വിയോഗത ശോക ശ്ലോകാത്മകത. ഈ കാരികയുടെ വൃത്തി ഇങ്ങനെ: ആദികവീർ വാൽമീകിർ നിഹത സഹചരി വിരഹ കാതര ക്രൗഞ്ചാകേന്ദ്ര ജനിത ഹ ശോക ഏവ ശ്ലോകാതയ പരിണത ഹ മാനിഷാദ എന്നാരംഭിക്കുന്ന ശ്ലോകം പ്രത്യക്ഷത്തിൽ ഒരു ശാപവചസ്സാണെന്ന് നമുക്കറിയാം. അത് ജനിച്ചത് വാൽമീകിയുടെ ശോകത്തിൽ നിന്നാണ്. അതിൻ്റെ പ്രതീയമാനം കരുണരസമാകുന്നു. ഒരു കാവ്യത്തിൽ ഓരോ വർണ്ണവും ധ്വനിതാത്മകമാണെന്ന് വരാം. നാം നേരത്തെ പറഞ്ഞതുപോലെ വർണ്ണം, പദം, പദാംശം, വാക്യം, വിഭക്തി, പ്രത്യയം, വചനം, കൃത്, തദ്ധിതം, സമാസം മുതലായ ഘടകങ്ങളും വ്യഞ്ജനങ്ങളാകാം. സംഘടനയും അഭിവ്യഞ്ജകമായി വരാം. അതേസമയം ഒരു കൃതി സമഗ്രതയിൽ തന്നെ വ്യാഖ്യാർത്ഥ പ്രധാനമായി തീരാം. പ്രബദ്ധവാദിയായ ജാബിയായ വ്യഞ്ജകയ്ക്ക് ആനന്ദൻ ഉദാഹരിക്കുന്നത് രാമായണ ഭാരതങ്ങളാണ്. അവ യഥാക്രമം കരുണരസവും ശാന്താഗ്രസവുമാണെന്ന് ധ്വനിപ്പിക്കുന്നു. പേജ് 343. ഒരു കൃതിയുടെ സമഗ്രധ്വനിക്കാണ് കാവ്യാസാധനത്തിൽ പ്രാധാന്യം എന്ന് പറയേണ്ടതില്ലല്ലോ. മുഖ്യാർത്ഥത്തെ അപ്രധാനീകരിക്കുന്ന സമഗ്രധ്വനിക്കാണ് പ്രബന്ധവ്യജ്ഞത എന്ന് പറയുന്നത്. പ്രബന്ധവ്യജ്ഞതയിലൂടെ ഒരു സംരചന ധ്വനകാവ്യമായി തീരുന്നത്. മഹാകവിത്വം. ധ്വനി ചർച്ചയിൽ പൊതുവെ കടന്നുവരുന്ന ഒരു വാക്കാണ് മഹാകവിത്വം. മഹാകവികളുടെ വാക്കിനുള്ളിലെ ഒരു മഹാസാന്നിധ്യമാണ് ധ്വനി. സാധാരണ കവികളിൽ നാം അത് അന്വേഷിക്കേണ്ടതില്ല. രണ്ടോ മൂന്നോ കവികളും രണ്ടോ മൂന്നോ കാവ്യങ്ങളും മാത്രമേ ഈ വിപുല വിശ്വത്തിലുള്ളൂ എന്നതാണ് ധ്വാനികരൻ്റെ നിലപാട്. വാക്കിനുള്ളിലെ ധ്വനിയെ കണ്ടെത്താൻ സാക്ഷാത് സഹൃദയത്വം വേണം. സഹൃദയന്മാരുടെ ഈ ലോകത്ത് വളരെ കുറച്ച് മാത്രം. വാചാദ്യ വാഗാചാദികൾ രസസംബന്ധമായ ഔചിത്യം കണക്കിലെടുത്ത് മാത്രം യോജിപ്പിക്കുക എന്നതാണ് ഒരു മഹാകവിയുടെ മുഖ്യകർമ്മം. കാവ്യത്തിൽ രസാദികൾ തന്നെ പ്രധാനം. ശബ്ദാർത്ഥങ്ങൾ അവയുടെ വ്യക്തിക്ക് അനുഗുണമായിരിക്കുകയാണ് വേണ്ടത്. ഇതിന് സാമാന്യ ബുദ്ധിയല്ല, പ്രതിഭയാണ് വേണ്ടതെന്ന് ആനന്ദൻ അഭിപ്രായപ്പെടുന്നുണ്ട്. 1-ാം ഉദ്ധ്യാതത്തിലെ 6-ാമത്തെ കാരിക കാണുക. സരസ്വതി സ്വാധു ദർദ്ധ വസ്തു നിഷ്യന്തമാന മഹതാം കവീനാം അലോക സാമാന്യഭിവ്യനക്തി പരസ്പുരബന്ധം പ്രതിഭാവിശേഷം. പ്രതീയമാനത്തിൻ്റെ അഭിവ്യക്തിക്ക് സമർത്ഥമായ ശബ്ദത്തെ മഹാകവി തിരിച്ചറിയുക തന്നെ വേണം. വാച്യാവാകരചരണ മാത്രേണ കൈവരുന്നതല്ല മഹാകവിത്വം. വ്യംഗ്യവ്യഞ്ജനങ്ങളുടെ സുപ്രയുക്തയാണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണം. മഹത്തായ കവിതയിൽ വാക്കുകൾക്ക് വാചകധർമ്മമല്ല വ്യഞ്ജകധർമ്മമാണുള്ളതാണ് അർത്ഥം. ഗുണവും അലങ്കാരവും കാവ്യത്തിൽ അംഗിയായി സ്ഥിതി ചെയ്യുന്നത് പ്രതീയമാനമായ രസം തന്നെ. അതിനെ ആശ്രയിക്കുന്നവയാണ് ഗുണങ്ങൾ. മാധുര്യം, ഓജസ്, പ്രസാദം എന്നീ ത്രിഗുണങ്ങൾ മനുഷ്യരിൽ വർദ്ധിക്കുന്ന ശൗര്യാദി ഗുണങ്ങൾക്ക് തുല്യമാണ്. രസത്തിൻ്റെ ധർമ്മങ്ങൾ മാത്രമാണ് ഗുണങ്ങൾ. പേജ് 344. ശബ്ദാർത്ഥങ്ങൾ കാവ്യത്തിൻ്റെ ശരീരമാണ്. അലങ്കാരങ്ങൾ ശബ്ദാർത്ഥ ശരീരത്തെ ആശ്രയിക്കുന്നവയാണ്. അവ കടകകുണ്ടലാദി ഭൂഷണങ്ങൾക്ക് തുല്യമാണ്. രസാഭിവ്യഞ്ജനത്തിനുള്ള ശ്രമം കൊണ്ട് തന്നെ അലങ്കാര നിബന്ധനവും സംഭവിക്കണം എന്ന് ആനന്ദൻ നിർദ്ദേശിക്കുന്നു. അലങ്കാരവും രസാംഗമായിരിക്കണമെന്ന് സാരം. വിപ്രലഭ ശൃംഗാരത്തിൽ യമകം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നത് രസഭംഗമായിരിക്കുമെന്ന് താക്കീത് നൽകാൻ അദ്ദേഹം മറന്നിട്ടില്ല. ഔചിത്യ ചർച്ച. കവിതയിൽ ശബ്ദാർത്ഥങ്ങളും ഗുണാലങ്കാരങ്ങളും സംഘടനയുമെല്ലാം രസാനുരൂപമായിരിക്കണമെന്നാണ് ആനന്ദവർദ്ധനൻ വിധിക്കുന്നത്. ഗദ്യത്തിൽ വിരചിതമായ ആഖ്യകളിൽ പോലും കരുണത്തിലും വിഭ്രലംബം ശൃംഗാരത്തിലും അതിദീർഘ സമാരചന അനുചിതമാണ്. നാടകത്തിൽ അസമാ സംഘടന വേണം വീക്ഷിക്കുക. കവിതയുടെ രസാനുരൂപതയെക്കുറിച്ച് പര്യാലോചിക്കുന്ന സന്ദർഭത്തിലാണ് ആനന്ദവർദ്ധനൻ ഔചിത്യ ചർച്ചയിലേക്ക് കടക്കുന്നത്. ഔചിത്യ കവിതയുടെ ദിവ്യരഹസ്യമായാണ് ആനന്ദൻ ദർശിക്കുന്നത്. അനൗചിത്യ ധൃത്യോ രസഭംഗ കാരണം പ്രസിദ്ധ ചിത്ത ചിത്യ ബന്ധസ്തു രസന്യോപനിഷ്പതർത. കാവ്യനിർമ്മാണത്തിൽ കവി സദാ രസപരതന്ത്രനായിരിക്കണം. രസാഭിവ്യഞ്ജകമായ കഥാശരീരം വേണം കാവ്യങ്ങളിൽ സ്വീകൃതമാവുക. വിഭാവവാദികളുടെ കാര്യത്തിൽ ഔചിത്യമുള്ള കഥ വേണം. ഇതിഹാസാദികളിൽ നിന്നായാലും സ്വീകരിക്കുക. രസവിരോധമുണ്ടാക്കുന്ന അംശങ്ങൾ ഉപേക്ഷിച്ച് സങ്കല്പനം കൊണ്ട് കഥയെ നവീകരിച്ച് രസോചിതമാക്കണം കവി. കവിക്കുണ്ടാകേണ്ട ഒരു സിദ്ധിയാണ് ഉചിതാനുചിത വിവേകം. രസപോഷകത്വമാണ് ഔചിത്യത്തിൻ്റെ ധർമ്മം. കവിതയിൽ ഓരോ അംശവും രസാംഗമായിരിക്കണം എന്ന നിഷ്ഠയാണ് ഔചിത്യ നിഷ്ഠ. അങ്കിയായ രസം. പ്രബദ്ധ കാവ്യത്തിൽ ഒരു രസം അങ്കിയായിരിക്കണമെന്ന് ആനന്ദവർദ്ധനൻ വിധിക്കുന്നുണ്ട്. ഇതര രസങ്ങൾ മുഖ്യരസത്തിന് അംഗമായിരിക്കുകയേ ഉള്ളൂ. ഇതേ പ്രകാരം സാധ്യമാകും എന്ന ചോദ്യം അസ്ഥാനത്തല്ല. ഒരു ഭാവം പുഷ്ടമാകുമ്പോൾ മാത്രമാണ് രസമായി തീരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് അപ്രധാനമായി തീരുന്നത് എങ്ങനെ? അപുഷ്ടഭാവത്തെ രസമെന്ന് പറയാനാവില്ല. ഇതിന് ആനന്ദൻ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. പ്രബന്ധ കാവ്യത്തിൽ സർവവ്യാപകമായ ഒരു ആധികാരികേതിവൃത്തം ഉണ്ടായിരിക്കുമല്ലോ. അതിനെ പോഷിപ്പിക്കുന്നവയാണ് കാരണം കൊണ്ട് പ്രാസംഗികവൃത്തങ്ങൾ ഇതിവൃത്തങ്ങൾ അല്ലാതെയാവുകയില്ല. എങ്കിലും അവ അപ്രധാനമായിരിക്കും. അതുപോലെ പ്രബന്ധവ്യാപകമായ അംഗരസത്തിന് പോഷകമായ അവാന്തര രസങ്ങളുടെ സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇതുകൊണ്ട് പ്രധാന രസത്തിൻ്റെ ശക്തിക്ക് ന്യൂനത സംഭവിക്കുകയില്ല. അതെങ്ങനെ സംഭവിച്ചുകൂടാനും അന്യോന്യം അവിരോധകമായ രസങ്ങളുടെ അംഗാഗിഭാവം അന്ന് തന്നെ. ശൃംഗാരവീരങ്ങൾക്കും ശൃംഗാരരഹസ്യങ്ങൾക്കും ശൃംഗാര രൗദ്രങ്ങൾക്കും വീരാത്ഭുതങ്ങൾക്കും വീരരൗദ്രങ്ങൾക്കും ശൃംഗാരാത്ഭുതങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാവുന്നതാണ്. പക്ഷേ അംഗരസത്തിന് അധികത വരാൻ പാടില്ല. അംഗീരസത്തിനെ അപേക്ഷിച്ച് അതിന് ന്യൂനത വരികയും വേണം. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ അംഗീരസത്തിന് വിരുദ്ധമായ അംഗരസത്തിന് പോലും മഹാകാവ്യത്തിൽ അവിരുദ്ധത സിദ്ധിക്കും.